strong in the Lord and in the power of His might. Is today's message from Cornerstone Church, as Pastor highlights the theme in each of the six chapters of the book of Ephesians. ദൈവം സഭയിൽ ഇടയന്മാരെയും അപ്പോസ്തലന്മാരെയും എന്തിനു നിയമിച്ചിരിക്കുന്നുവെന്നും ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തികളായി ജീവിക്കുന്നതെങ്ങനെയെന്നും ഇന്നത്തെ സന്ദേശത്തിൽ വിശേഷിപ്പിക്കുന്നു.
എഫേസ്യർ ഇറക്കിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം.
ഒടുവിൽ കർത്താവിലും അവിടുത്തെ മഹാബലത്തിലും ശക്തിപ്പെടുവിൻ.
ആമേൻ. ഫൈനലി മൈ ബ്രദറിൻ, ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ദ പവർ ഓഫ് ഹിസ് മൈറ്റ്. ആമേൻ. ഒടുവിൽ
കർത്താവിലും അവിടുത്തെ മഹാബലത്തിലും ശക്തിപ്പെടുവിൻ.
ഒടുവിൽ കർത്താവിലും
അവിടുത്തെ മഹാബലത്തിലും ശക്തിപ്പെടുവിൻ.
അവിടുത്തെ മഹാബലത്തിലും ശക്തിപ്പെടുവിൻ. ആമേൻ. ദൈവം നമ്മളെ ശക്തീകരിക്കുന്ന പകലാ. പ്രൈസ് ദി ലോർഡ്. ഈ വരും ആഴ്ചയില് ഉള്ള ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ആത്മ വളരെ കേട്ട് പറഞ്ഞു, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ബ്രേക്ക് ത്രൂസും ഡെലിവറൻസും കാലങ്ങളും കൊല്ലങ്ങളുമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാത്ത സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ദൈവസഭ ഒരുമിച്ച് കുടുംബമായിരിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഉപവാസ ദിവസങ്ങളിൽ നമ്മള് പ്രത്യേകിച്ച് പിന്നെ ഞാൻ ഓർക്കുക, ഞാനിപ്പോ ഏകദേശം 23 കൊല്ലമായി, 23-ലധികം കൊല്ലമായി കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുന്നത്. ഇനി അടുത്തൊരു മെസ്സേജ് എടുക്കുക, ഒരു പുതിയ മെസ്സേജ് എടുക്കുക എന്നുള്ള താല്പര്യം ഒന്നുമില്ല. ആവശ്യത്തിലധികം മെസ്സേജുകൾ ദൈവത്തിന്റെ ആത്മാവ് സംസാരിപ്പിച്ചിട്ടുണ്ട്. ദൈവം പറഞ്ഞു, പ്രവൃത്തിയുടെ സമയമായിരിക്കും, വചനത്തിന്റെ നിവൃത്തീകരണത്തിന്റെ സമയങ്ങളായിരിക്കും മുന്നിൽ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വലിയ വീരപ്രവൃത്തിയാലും ദൈവത്തിന്റെ വചനത്തെ സ്ഥിതീകരിക്കുന്ന സമയമായിരിക്കും. അത് മനസ്സിലാക്കുന്നവർ മാത്രം കർത്താവിന് സ്തോത്രം അർപ്പിച്ചാട്ടെ. നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കുവാനും അവന്റെ മുഖം അന്വേഷിക്കുവാനും നിങ്ങളെ തന്നെ ഹൃദയം തുറന്ന് നിങ്ങളെ തന്നെ സമർപ്പിക്കുവാണെങ്കിൽ അനുഗ്രഹം കൊണ്ടേ പോവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തേക്ക് നാളെ പറ, അനുഗ്രഹം കൊണ്ടേ പോവുള്ളൂ എന്ന് പറ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുടങ്ങല്ലെന്ന് പറ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച നമ്മൾ കർത്താവിന്റെ മേശയ്ക്ക് വരുമ്പോൾ അതിന്റെ തലേ 3 ദിവസം ഇല്ലാത്തവർ വരുമ്പോ അവരോർക്കും, ഇതെന്താണ്, ഐ മിസ് ഔട്ട് ഓൺ സംതിങ്. ബാക്കി എല്ലാരും സന്തോഷിക്കുന്നു, വിടുതൽ അനുഭവിക്കുന്നു, ഞാൻ എന്തോ മിസ് ചെയ്തെന്ന് തോന്നും. അത് വരാതിരിക്കട്ടെ. മുടങ്ങാതെ 4 ദിവസം വന്നാൽ അതിന്റെ അനുഗ്രഹത്തിന്റെ പുറയിലുള്ള ദൈവം നീ ആയിട്ട് സന്ദർശിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലും ദൈവമേ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുകയാണെങ്കിൽ ഈ വചനം വളരെ സിമ്പിളാ, നേരത്തെ പ്രസംഗിച്ചിട്ടുള്ളതാ. എന്നാ ഇതിന്റെ അകത്ത് ദൈവം നിനക്ക് വേണ്ടിയുള്ള ദൂതയക്കും. ആമേൻ. ഞാൻ കണ്ടാക്കുന്ന ദൈവം തുറന്ന ഹൃദയങ്ങൾക്കേ മെസ്സേജ് അയക്കുകയുള്ളൂ. തുറന്ന ഹൃദയങ്ങൾക്ക്. ആമേൻ. ഗോഡ് ഈസ് നെവർ ഗോയിങ് ടു ഡ്രാഗ് എനിബഡി ടു ഹെവൻ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയാ മതി സ്വർഗത്തില്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അനുഗ്രഹം പ്രാപിച്ചാ മതി. ഇന്ന് പകലും ദൈവത്തിന്റെ വചനം ഏറ്റെടുക്കാൻ ഹൃദയം തുറന്ന് സ്വതന്ത്ര മനസ്സോടെ, ദൈവമേ ഇത് അങ്ങയുടെ വചനം എന്നിൽ ക്രിയ ചെയ്യണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ വചനം നിന്റെ അകത്ത് ക്രിയ ചെയ്ത് നിന്നെ ശക്തീകരിച്ച് നിന്റെ മേൽ ഒരു അത്ഭുതം അയച്ചിട്ടേ ദൈവം നിന്നെ ഇവിടെ നിറക്കി വിടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഫേസ്യർ 6:10 ഒന്നുകൂടെ വായിക്കാം, അതെല്ലാരും ഒരുമിച്ച് വായിക്കാം. എഫേസ്യർ 6:10. എഫേസ്യൻ 6:10.
ഒടുവിൽ കർത്താവിലും അവിടുത്തെ മഹാബലത്തിലും ശക്തിപ്പെടുവിൻ.
ആമേൻ. ഫൈനലി മൈ ബ്രദറിൻ, ബി സ്ട്രോങ് ഇൻ ദി ലോർഡ് ആൻഡ് ഇൻ ദി പവർ ഓഫ് ഹിസ് മൈറ്റ്. ബി സ്ട്രോങ് ഇൻ ദി ലോർഡ് ആൻഡ് ഇൻ ദി പവർ ഓഫ് ഹിസ് മൈറ്റ്. ആമേൻ. ടൈറ്റിൽ അത് തന്നെയാ, ആ വാക്യം തന്നെയാ. Be strong in the Lord and in the power of his might. അടുത്തിരിക്കുന്ന ആളോട് പറ be strong in the Lord and in the power of his might. Amen. എഫോസസിനെ എഴുതിയ ലേഖനം എന്ന് പറയുന്നത് പൗലോസ് പരിശുദ്ധാത്മാവിൽ എഴുതിയതാ. It is called the Queen of Epistles. ലേഖനങ്ങളുടെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നത് മെർലിദിക്കി എന്ന് പറയുന്ന ദൈവദാസി. കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പേ ഞാൻ പുള്ളിക്കേരത്തിയുടെ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോ പുള്ളിക്കേരത്തി പറഞ്ഞു, 60 വയസ്സ് കഴിഞ്ഞു, 65 വയസ്സില് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു എഫീഷ്യൻസിന്റെ പുസ്തകം 6 അധ്യായങ്ങളേ ഉള്ളൂ, 6 മനഃപ്പാടമാക്കിക്കോളാൻ പറഞ്ഞു. 65 വയസ്സില് എഫീഷ്യൻസിന്റെ പുസ്തകം 6 അധ്യായങ്ങളും പുള്ളിക്കേരത്തി മനഃപ്പാടമാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം ഹൃദയത്തിൽ ഏറ്റെടുത്ത് മനഃപ്പാടമാക്കുന്നതിന്റെ പുറകിൽ ഒരു അനുഗ്രഹമുണ്ട്. ഇന്ന് ഈ ഒരു വാക്യമെങ്കിലും നിങ്ങളുടെ അകത്ത് കയറിയേക്കണം. Finally be strong in the Lord and in the power of his might. Praise the Lord. Amen. ഇത് പൗലോസ് എഴുതുമ്പോ ഒരു എഴുത്തായിട്ട് എഴുതുന്നത്. അതിന്റെ ആദ്യത്തെ പേജ് തുറന്നു നോക്കുവാണെങ്കിൽ 10 കൂട്ടം കാര്യം പറയുന്നുണ്ട് ദൈവസഭയോട്. 10 things he is mentioning. അതിലെല്ലാം പറയാൻ സമയമില്ല, ഒറ്റൊരു വാക്യം വായിക്കാം. എഫോസസ് 1:4
തന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു.
ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. നീ വീണ്ടും ജനിച്ചപ്പോഴല്ല, നീ സ്നാനപ്പെട്ടപ്പോഴല്ല, നീ ദൈവവചനം കേട്ടപ്പോ പോലുമല്ല, ലോകസ്ഥാപനത്തിന് മുമ്പേ നിന്നെ ക്രിസ്തുവിൽ ദൈവം തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. നീ ഒരു നന്മയും ചെയ്യുന്നതിന് മുമ്പേ, നീ ഒരു പ്രാർത്ഥന പോലും പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ദൈവം ക്രിസ്തുയേശുവിൽ നിന്നെ തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളൊക്കെ ചിലവരോർക്കും നമ്മുടെ മിടുക്കുകൊണ്ടും കഴിവുകൊണ്ടും പ്രാർത്ഥന കൊണ്ടുവൊക്കെയാണ് നമ്മളിവിടെ കുത്തിയിരിക്കുന്നതെന്ന്. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്, അതൊന്നുമല്ല, ക്രിസ്തുയേശുവിൽ ലോകസ്ഥാപനത്തിന്റെ മുമ്പേ എന്നെയും നിന്നെയും കണ്ട ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനായി സ്തോത്രം അർപ്പിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു വലിയ ദാസനുണ്ട്, നമ്മൾ പുള്ളിക്കാരന്റെ വലിയ മലയാളം, പുള്ളിക്കാരന്റെ പരിശുദ്ധാത്മാവിൽ എഴുതിയ പല മലയാളം പാട്ടുകൾ ഇവിടെ പാടുന്നത് ബെന്തിക്കോസ് കോളത്തിലൊക്കെ പാടുന്ന അവസാനം പുള്ളിക്കാരൻ മരിക്കാൻ നേരത്ത് പുള്ളിക്കാരൻ സംസാരിക്കുന്നില്ലായിരുന്നു. അങ്ങനെ കിടക്കുമ്പോൾ പുള്ളിക്കാരന്റെ കൂടെ ബൈബിൾ സ്റ്റഡി നടത്തിക്കൊണ്ടിരുന്ന ബാക്കി ശ്രേഷ്ഠമായ ദൈവദാസന്മാരുടെ കൂടെ പിടിച്ചു. ഞാൻ പൈര് പറയുന്നില്ല, ചിലവര് പറഞ്ഞു പുള്ളിക്കാരൻ ദൈവാത്മാവിനെതിരെ സംസാരിച്ചതുകൊണ്ടാണ് സ്വരം പോയതെന്ന്. അതുകൊണ്ടൊന്നുമല്ല, ദൈവാത്മാവുള്ളവരുടെ സ്വരം പോയി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്നുമല്ല. എന്നാൽ പുള്ളിക്കാരന്റെ കൂടെ ഈ ഭക്തന്മാരിരുന്നപ്പോൾ അവരിങ്ങനെ വചന ഭാഗങ്ങൾ ധ്യാനിക്കുക, സംസാരിക്കുക. ഇന്ന് പ്രാർത്ഥനക്കാരെന്നൊക്കെ പറഞ്ഞ് ഒരുമിച്ച് കൂടുമ്പോൾ അതിലൊക്കത്തുള്ളവരുടെ വിശേഷവും കുറ്റവും കുശുമ്പും പരദൂഷണവും ഒക്കെയാണ് പറയുന്നത്. എന്നാൽ പുള്ളിക്കാരന്റെ ചുറ്റിനുമിരുന്ന ദൈവമക്കൾ അല്ലെങ്കിൽ ദൈവദാസന്മാർ ഒരുമിച്ച് കൂടി വചനങ്ങൾ ധ്യാനിക്കുക. അപ്പോൾ അതിന്റെ അകത്ത് ഒരു ഭക്തൻ ചോദിച്ചു, ദൈവം എപ്പോഴാ തെരഞ്ഞെടുത്തത്? ഞാൻ വീണ്ടും ജനിച്ചപ്പോഴാണ്. അപ്പോൾ ഈ ദൈവത്തിന്റെ ഭക്തൻ കട്ടിലേക്ക് കിടന്നുകൊണ്ട് പറഞ്ഞു, മിണ്ടത്തില്ല, ബൈബിൾ സ്കോളർ. ദൈവം എപ്പോഴാ എന്നെ തെരഞ്ഞെടുത്തത്? മറ്റാള് ചോദിച്ചു. ഞാൻ രക്ഷയുടെ മെസ്സേജ് കേട്ട് യേശുവിന് ജീവൻ കൊടുത്തപ്പോഴാണ്. പുള്ളിക്കാരൻ കിടന്ന് കാണിച്ചു. മൂന്നാമത്തെ ഭക്തൻ ചോദിച്ചു, ദൈവം എപ്പോഴാ തിരഞ്ഞെടുത്തത്? ഞാൻ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴാണോ? അപ്പോൾ ഈ ദൈവദാസൻ കാണിച്ചു, ഓ, ഒന്ന് ഓർത്തു നോക്കി, ദൈവത്തിന് എന്നെ കുറിച്ച് നിന്നെ കുറിച്ചും ഉള്ള പ്ലാൻ ഇന്നലെയോ ഇന്നോ ദൈവം തുടങ്ങിയതല്ല. ലോക സ്ഥാപനത്തിന് മുമ്പേ, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ എന്നെയും നിന്നും കണ്ട ദൈവത്തെ കുറിച്ചാണ് ഇന്ന് പകൽ ഈ മെസ്സേജ്. ഇന്ന് എന്നെ നിന്നെയും ദൈവം ഭൂമിയിൽ മെനഞ്ഞിറക്കി നടത്തുന്നതിന് മുമ്പേ എന്നെ നിന്നെ കുറിച്ചും പ്ലാനും പദ്ധതികളും ഇട്ട് നന്മ നമ്മളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മളെ ജനിപ്പിച്ച ദൈവത്തെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. മനസ്സിലായവർ സന്തോഷമുള്ളവർ കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നമുക്കൊക്കെ ചിലവർക്കെങ്കിലും നമ്മൾ രക്ഷ പ്രാപിച്ച ദിവസം അറിയാം. പാസ്റ്ററെ, April 22 1984 ചിലര് പറയും ദൈവം തെരഞ്ഞെടുത്തപ്പോളാ, അന്നാണോ? അതിന് ഡേറ്റ് ഉണ്ടോ? AD അല്ലെ BC എന്നൊക്കെ പറയാൻ പറ്റുമോ? അതിന്റെയൊക്കെ അപ്പുറം. പിന്നെ നീ എന്തുകൊണ്ടാണ് ഇന്ന് നിന്റെ വിഷയത്തെ കുറിച്ച് ആകുലമായി ഇരിക്കുന്നത്? അത്രയും മുമ്പേ നിന്നെയും എന്നെയും കണ്ടെങ്കിൽ എത്ര അധികമായി ദൈവം ഇന്നത്തെ വിഷയത്തിൽ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഈ ഒന്നാം അധ്യായത്തിൽ 10 കാര്യം പറഞ്ഞിട്ട് പൗലോസ് അവിടെ പറയുന്നൊരു 17 വാക്യത്തിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. 16-17 വാക്യത്തിൽ 16 and 17 വേഴ്സ് വായിച്ച്.
എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിരന്തരം സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും.
നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിരന്തരം സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. എന്താണ്?
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ
നൽകണമെന്നും. പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും, നമ്മളാണെങ്കിൽ ഇന്ന് പറയും, കർത്താവ് എന്റെ മുട്ടുവേദന മാറ്റണമേ, എന്റെ കൊച്ചിന് ഈ സ്കൂളിൽ അടുത്ത കൊല്ലമെങ്കിലും അഡ്മിഷൻ കിട്ടണമേ, എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റണമേ, വീട് പണി തീരണമേ. ചിലവരൊക്കെ അല്ലാതെ കുറച്ചും കൂടെ ആത്മീയം കുടുംബം പ്രാർത്ഥിക്കുന്നവരുണ്ട്. അയലോക്കെ തന്നെ മുഖം നോക്കി മുഖം തുറപ്പിച്ചു നോക്കുന്ന സഹോദരിയെ ശിക്ഷിക്കണമേ. എന്നെ വേദനിപ്പിച്ചവരോട് കർത്താവ് അങ്ങ് തന്നെ പ്രതികാരം ചോദിക്കണമേ. അങ്ങനത്തെ ആത്മീയരും ഉണ്ട്, ഇവിടെയല്ല ഞാൻ പറഞ്ഞ, പൊതുവേ ഉണ്ട്. പണ്ടൊരു അച്ചായൻ, കറിയച്ചായ എന്ന് പറയാം, കറിയച്ചായ വലിയ ധനവാനാ. ഈ കറിയച്ചായന് ഒത്തിരി വണ്ടികളുണ്ട്, വലിയ വീടുണ്ട്, തോട്ടങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പുളിക്കാരന്റെ ഗേറ്റിന്റെ അപ്പുറം സുഖമില്ലാതെ ഭിക്ഷയാചിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്. ഒരു ദിവസം രാത്രി പാവപ്പെട്ട മനുഷ്യൻ ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ പേപ്പറൊക്കെ വിരിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ രാത്രി ഈ പുള്ളിക്കാരൻ, ഈ മുതലാളി കറിയച്ചായൻ ഇങ്ങനെ വണ്ടിയെ കയറി വരിക. കയറി വരുമ്പോ പുള്ളിക്കാരൻ ഗേറ്റിന്റെ മുകളിൽ കൂടെ എത്തി നോക്കി ഇപ്പൊ തന്നെ ബെൻസ് കാറ് ഡോറ് തുറക്കുമ്പോത്തേന് പെട്ടി പിടിക്കാൻ വേണ്ടി ഒരാൾ ഓടിയെത്തി. ഉടനെ ഒരു കൂൾ ഡ്രിങ്ക് ആയിട്ട് വേറൊരാളെത്തി. ഈ അച്ചായൻ പുറത്തേക്ക് ഇറങ്ങി വലിയ മാലയും വലിയ വാച്ചും ഒക്കെ ആയിട്ട് ഇങ്ങനെ വലിയ പ്രമാണിയായിട്ട് ഇറങ്ങി കയറി. ഉടനെ ഈ ഗേറ്റിന് അവിടെ കിടക്കുന്ന പുള്ളിക്കാരൻ പ്രാർത്ഥിച്ചു. പുള്ളിക്കാൻ പറഞ്ഞു, കർത്താവേ, എത്ര കൊല്ലമായി ഞാൻ സഹിക്കുന്നത്, വിഷമിക്കുന്നത്, എന്നെ ഈ കറിയച്ചായനെ പോലെ അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുക, കറിയച്ചായനെ പോലെ എന്നെയും ആക്കണമേ. ഇനി അങ്ങേക്ക് അങ്ങനെ ആക്കാൻ മനസ്സില്ലെങ്കിൽ കറിയാച്ചായനെ എന്നെ പോലെ ആക്കണമേ. ചിലവർ അങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ എത്ര പേര് പറയും എന്റെ അടുത്തിരിക്കുന്ന ആളെ ദൈവം അനുഗ്രഹിക്കണമേ. സ്വാർത്ഥമായ ഒരു പ്രാർത്ഥനയല്ല പൗലോസ് പ്രാർത്ഥിച്ചത്. ദൈവമേ ഹല്ലേലൂയ, അങ്ങ് ലോകസ്ഥാപനത്തിന് മുമ്പേ ഞങ്ങളെ തെരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് ഈ സഭയ്ക്കകത്തുള്ളവരുടെ കണ്ണിനെ പ്രകാശിപ്പിക്കണമേ. ജ്ഞാനത്തിന്റെ ആത്മാവിനെ അഴിച്ച്, വെളിപാടിന്റെ ആത്മാവിനെ അഴിച്ച് അവരുടെ വിളി എന്തെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവശക്തി എത്ര വലിപ്പമുള്ളതുള്ളതെന്ന് മനസ്സിലാക്കി കൊടുക്കണമേ. ക്രിസ്തു യേശുവിൽ അവർക്കുള്ള ഇൻഹെറിറ്റൻസ് ഹല്ലേലൂയ എത്ര വലുതെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ. ഓ ഇന്ന് പകൽ എത്ര പേര് പ്രാർത്ഥിക്കും, ഇന്ന് പകൽ ദൈവമേ എനിക്ക് അങ്ങനെ ആത്മാവിനെ അഴിച്ചു വെളിപ്പെടുത്തി തരണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിശാചിന് ഏറ്റവും എതിർപ്പ് ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയോടാണ്. പ്രാർത്ഥന ജീവിതത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് അവന്റെ ഏറ്റവും വലിയ വിഷയം. നിങ്ങൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷെ 99% സമയവും ഇങ്ങനെ ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. ആർ യു വിത്ത് മീ? നിങ്ങളുടെ ആത്മീയ ലൈഫിന്റെ അകത്തുള്ള ദം, അതിന്റെ അകത്തുള്ള സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, അതിന്റെ അകത്തുള്ള എന്താ പറയുന്ന ഒരു കാമ്പ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു റിച്ച്നെസ് അത് നഷ്ടപ്പെട്ടു പോകും. ഈ ദിവസങ്ങളിൽ പറയണം, കർത്താവ് എന്റെ ആത്മീയ കണ്ണെ തുറന്നു തരണമേ. ആദ്യം അങ്ങയുടെ രാജ്യവും അതിന്റെ നീതിയും അന്വേഷിക്കുവാൻ, അങ്ങയുടെ വലിയ വിളിയെ കുറിച്ച് മനസ്സിലാക്കുവാൻ എന്റെ കണ്ണിനെ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ മേൽ അയക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ഇന്ന് പകലും ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താലേ. രണ്ടാം അധ്യായത്തിൽ അതിന്റെ 6-7 വാക്യം വായിക്കാം. സെക്കൻഡ് ചാപ്റ്റർ വേഴ്സസ് 6 and 7.
ക്രിസ്തുയേശുവിൽ നമ്മോടുള്ള ദയാവാൽപ്പിനാൽ തന്റെ അതുല്യ കൃപാധനം വരും കാലങ്ങളിൽ വെളിപ്പെടുത്തേണ്ടതിന് ദൈവം അവിടത്തോടുകൂടെ നമ്മെയും ഉയർത്തി സ്വർഗത്തിൽ തന്നോടൊപ്പം ക്രിസ്തുയേശുവിൽ ഇരുത്തിയിരിക്കുന്നു.
സ്വർഗത്തിൽ നമ്മളെ ക്രിസ്തുയേശുവിനോടൊപ്പം ഇരുത്തി. സന്തോഷമില്ലേ ആർക്കും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെ ക്രിസ്തുയേശുവിൽ സ്വർഗത്തിൽ ഇരുത്തി. ഇരുത്തു എന്നല്ല, ഇരുത്തി. എപ്പോൾ? നമ്മൾ യേശുവിനെ രക്ഷകനെ നാഥനമായി സ്വീകരിച്ചപ്പോൾ, വീണ്ടും ജനിച്ചപ്പോൾ, യേശുവിനോട് ചേരുവാൻ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ടപ്പോൾ എന്നെയും നിന്നെയും ക്രിസ്തു യേശുവിനോടൊപ്പം ഇരുത്തി. സന്തോഷമുള്ള ഒരു സ്തോത്രം പറ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ആരോ ചോദിച്ചു എങ്ങനെയാ സ്നാനപ്പെട്ടെന്ന് ചോദിച്ചു. ആ വെള്ളത്തിലേക്ക് തെന്നി വീണതാന്ന് തോന്നുന്നു. അങ്ങനെ തെന്നി വീണവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, യേശുവിനോട് ചേരുവാൻ ജീവിതം കൊടുത്തിട്ട് കർത്താവിൽ ജീവിക്കുവാനായി സമർപ്പിച്ച് ഇറങ്ങിയവർക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മളെ ക്രിസ്തുയേശുവിനോടൊപ്പം ഇരുത്തിയിരിക്കുന്നു. Praise the Lord. We are seated with Christ in the heavenly realm. Praise the Lord. Praise the Lord. Hallelujah. Glory unto the name of Jesus. അടുത്തിരിക്കുന്ന ആൾ തന്നെ നിന്നെ ഇരുത്തിയിരിക്കുന്നു. ചെറിയ വ്യക്തിയോടുകൂടെ ഒന്നുമല്ല, യേശുവിനോട് തന്നെ ഇരുത്തിയിരിക്കുന്നു. പറയാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ കൂടെ നിന്നെ ഇരുത്തി. അതിന്റെ ഒരു സ്റ്റൈലോ സന്തോഷമോ ഒന്നും മുഖത്ത് കാണുന്നില്ലല്ലോ. ചിലവരുടെ ഇരിപ്പ് കണ്ടാ തോന്നുന്നു നിങ്ങളൊന്ന് നരകത്തി ഇരിക്കുവാന്ന് തോന്നും. ചുറ്റുമുള്ള ആളുടെ മുഖത്തേക്ക് നോക്കി, നിങ്ങളെ ആരുടെ കൂടെ ഇരുത്തിയത്? യേശു ക്രിസ്തുവിന്റെ കൂടെ ഇരുത്തി. പ്രൈസ് ദി ലോർഡ്. സകല വാഴ്ചകളും അധികാരങ്ങളും യേശുവിന്റെ കാലിന്റെ കീഴിലായിരിക്കുന്നത് പോലെ ഇന്ന് പകലും നിന്റെ കാലിന്റെ കീഴിലാണെന്ന് നീ മറക്കരുത്. Praise the Lord. Amen. Made you sit with Christ. അന്നിട്ട് സന്തോഷമില്ലല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ യേശുവിന്റെ കൂടെ അല്ലേ ഇരിക്കുന്നത്? മൂന്നാം അധ്യായം പഠിക്കുമ്പോ അതിന്റെ അകത്ത് പറയുകയാണ്, ദൈവസ്നേഹത്തിന്റെ വലിപ്പം അറിയുവാൻ, അതിന്റെ ഉയരം, അതിന്റെ താഴ്ച, അതിന്റെ ബ്രെഡ്ത് ആൻഡ് ലെങ്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ഗോഡ്സ് ലവ്. നിങ്ങൾ മൂന്നാം അധ്യായത്തിന്റെ തീം, നിങ്ങൾ ദൈവത്തിന്റെ കുടുംബമാണ്. യു ആർ ദ ഫാമിലി ഓഫ് ഗോഡ്. അടുത്തേക്ക് നടത്തോ, യു ആർ ദ ഫാമിലി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവനാ. ആമേൻ. ചിലവരൊക്കെ നിങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക യേശുവിന്റെ വചനം കേട്ടിറങ്ങിയത്. നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ തള്ളിക്കാണും ഈ വേദപുസ്തകം പിടിച്ചിറങ്ങിയതുകൊണ്ട്. അയലോക്കത്തെ നിങ്ങള് കളിയാക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ വേദപുസ്തകം പിടിച്ചിറങ്ങിയത് കൊണ്ട്. എന്നാൽ ഒരു കാര്യം മറക്കരുത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ കുടുംബത്തിന്റെ അകത്തേക്കാണ്, ദൈവസഭയ്ക്കകത്തോട്ടാണ്. നിങ്ങൾക്ക് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട്. ഗ്ലോറി അൺടു ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ദൈവത്തിന്റെ വിളി കേട്ട് അബ്രഹാം ഒറ്റയ്ക്കിറങ്ങി. ഒറ്റയ്ക്കിറങ്ങി കഴിഞ്ഞ് ഉൽപ്പത്തി 18 അധ്യായത്തിൽ കാണുന്ന ദൈവത്തിന് വേണ്ടി ഇറങ്ങി അബ്രഹാം കൂടാരം അടിച്ചിരിക്കുമ്പോൾ ദൂതന്മാർ മൂന്നെണ്ണം അങ്ങോട്ട് കയറി വന്നു. എന്താ? വീടും നാടും ദേശമൊക്കെ വിട്ട് ഇറങ്ങിയതാ. ഈ ദേശത്തേക്ക് വന്നപ്പോ ആർക്കും പരിചയമില്ല, ആരുമായിട്ട് കൂട്ടില്ല, ഒരു വീട്ടിൽ പോലും ഫെലോഷിപ്പ് ഇല്ല, ഒരുവൻ പോലും ഷെയ്ക്കാണ്ട് കൊടുക്കുകയല്ല. എല്ലാം വിട്ടിറങ്ങിയവന്റെ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് കണ്ടപ്പോൾ ദൈവ ദൂതന്മാരിറങ്ങി വന്നെങ്കിൽ ഇന്ന് പകലും ദൈവത്തിന്റെ കുടുംബത്തിന്റെ അകത്തോട്ട് വന്നവനെ, നീ ഒറ്റയ്ക്കല്ല, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്, ദൈവസഭ നിന്റെ കൂടെയുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് നിന്നെ സഹായിക്കാനായി ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ്. നിങ്ങളെ കുടുംബത്തിന്റെ അകത്താക്കി. അടുത്തേക്ക് നടത്തോ, ഒറ്റയ്ക്കല്ലെന്ന് പറ. ആമേൻ. നിങ്ങൾ ഒറ്റപ്പെട്ട് നടന്നാ നിങ്ങൾ കുഴപ്പം, ഒറ്റയ്ക്കല്ല നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കഷ്ടം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോഴൊക്കെ കൂട്ടായ്മയുടെ വില അറിയുള്ളൂ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ചിലവരൊക്കെ ഐസിയുക്കകത്ത് കിടക്കുമ്പോഴേ അതിന്റെ വില അറിയുള്ളൂ. എന്നാൽ അങ്ങനെ കേറാതിരിക്കട്ടെ. ഇന്ന് പകൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവമക്കളുടെ ഒപ്പം ആത്മാവിനും സത്യത്തിലും ആരാധിച്ച പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കാൻ പറ്റുന്ന വലിയ സന്തോഷത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ്. നാലാം അധ്യായത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്ന് നാലാം അധ്യായത്തിൽ 11-13 വരെയുള്ള വാക്യം വായിക്കാം. 11-13 വേഴ്സ്.
അവിടുന്ന് ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും,
ചിലവരെ അപ്പോസ്തലന്മാരായും ചിലവരെ പ്രവാചകന്മാരായും,
ചിലരെ സുവിശേഷകന്മാരായും
ചിലവരെ സുവിശേഷകന്മാരായും,
ചിലരെ ഇടയന്മാരായും
ചിലവരെ ഇടയന്മാരായും,
ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു,
ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു.
അത് ക്രിസ്തുവിന്റെ ശരീരത്തിന്,
അവർ ക്രിസ്തുവിന്റെ ശരീരത്തിൽ
ആത്മീയ വർധന വരുത്തുന്ന ശുശ്രൂഷയ്ക്കായി വിശുദ്ധരെ സജ്ജമാക്കുന്നതിനാണ്. അങ്ങനെ നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യം പ്രാപിച്ച് ക്രിസ്തുവിന്റെ നിറവിനനുസരണമായി പൂർണ്ണ മനുഷ്യത്വത്തിലേക്ക് വളർന്നു വരുവാൻ ഇടയാകും.
യെസ്, ക്രിസ്തുവാകുന്ന തലയോളം വരുവാൻ, വളരുവാൻ ദൈവം സഭയ്ക്കേത്ത് അപ്പോസ്തലന്മാരാരോ ചോദിച്ചു. അപ്പോസ്തലന്മാരാരാണെന്ന് ചോദിച്ചു. അപ്പോൾ സ്ഥലം മേടിക്കുന്നവരാണ് വേറെ ആരോ പറഞ്ഞു. വേറെ ആരോ പറഞ്ഞു അപ്പോസ്തലന്മാര് അപ്പോൾ അപ്പോൾ ഞങ്ങളെ സ്ഥലം മാറ്റുന്നതാന്ന് പറഞ്ഞു. സെൻഡ് ഔട്ട് വൺസ്, ദാറ്റ്സ് അപ്പോസ്തൽ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സുവിശേഷത്തെ സ്ഥിരീകരിക്കുന്നവരാണ് അപ്പോസ്തലന്മാർ. അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, ഇവാഞ്ചലിസ്റ്റിന് മലയാളത്തിൽ എന്താ, സുവിശേഷകന്മാരെ, പാസ്റ്റർമാരെ, ടീച്ചേഴ്സ്, ഇവരെയൊക്കെ കർത്താവ് നിയമിച്ചു നിങ്ങളെ സ്ട്രെങ്തൻ ചെയ്യാൻ, ക്രിസ്തുവാകുന്ന തലയോളം വരെ വളർത്തുവാൻ, ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങളെ എക്യുപ്പ് ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. ഇതില് അപ്പോസ്റ്റലിന്റെ അടുത്ത് ചോദിച്ചാലും പ്രവാചകന്റെ അടുത്ത് ചോദിച്ചാലും ഇടയന്റെ അടുത്ത് ചോദിച്ചാലും എല്ലാരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഏറ്റവും പാടുള്ള ശുശ്രൂഷ എന്ന് പറയുന്ന ഇടയ ശുശ്രൂഷ, പാസ്റ്ററിംഗ് മിനിസ്ട്രിയാ. ഏത് ആളെടുത്ത് ചോദിച്ചാലും പറയും, ലോകത്ത് എവിടെ പോയി ചോദിച്ചാലും പറയും, ഏത് സുവിശേഷത്തിൽ ചോദിച്ചാലും പറയും, ഇടയ ശുശ്രൂഷയാണ് ഏറ്റവും ടഫസ്റ്റ്. അതുകൊണ്ടാണ് ഇടയന്മാർക്ക് മാത്രമാണ് ഏറ്റവും വലിയ സമ്മാനം നിയമിച്ചിരിക്കുന്നത്. വെളിപുട പുസ്തകത്തിൽ ഇടയന്മാരെ കർത്താവ് കൈക്ക് അകത്ത് തന്നെ പിടിച്ചാക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ്, ആമേൻ. ഇടയന്മാർക്ക് എന്ത് ഇത്ര പാടി ശുശ്രൂഷ എന്ന് പറയാൻ? ചാട് പല ടൈപ്പുണ്ട്, പുല്ല് തിന്നാത്ത ആടുണ്ട്, പുല്ല് കൊടുക്കുമ്പോഴും ഇരുന്ന് ഉറങ്ങുന്നവന്മാരുണ്ട്. അടുത്തിരിക്കുന്ന നല്ല കുട്ടിയുടെ പേർ ഉറങ്ങല്ലെന്ന്, പുല്ല് കൊടുക്കുമ്പോഴും കഴിക്കാതിരിക്കുന്നവരുണ്ട്. കഴിക്കുകയല്ല, എന്ത് കൊടുത്താലും കഴിക്കുകയല്ല. ഇതിനെ വഹിച്ചുകൊണ്ട് എങ്ങനെ പോവും? ഇടയന്മാര് നല്ല നീറുറവയുടെ അവിടെ കൊണ്ടുവന്നിട്ട് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി കൊണ്ട് നിർത്തിയാലും കുടിക്കാത്തവന്മാരുണ്ട്. നിന്റെ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിരിക്കുന്നു, പ്രാപിക്കേണ്ടവര് പ്രാപിച്ചോളന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ ഇവനെ എങ്ങനെ സഹായിക്കും? ഇവന്റെ ശരീരത്തിലുള്ള മുറിവുകളെ ഉണക്കാൻ വേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥന വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് കല്യാണമുണ്ട്, അന്ന് വേറെ ഫംഗ്ഷൻ ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. എന്തിനാ ഈ ഉപവാസ പ്രാർത്ഥന? എനിക്ക് വേണ്ടിയല്ല ഉപവാസ പ്രാർത്ഥന വെക്കുന്നത്, നിങ്ങളുടെ മുറിവുകളെ കെട്ടുവാനും നിങ്ങളുടെ മേൽ സൗഖ്യം അയക്കുവാനും നിങ്ങളുടെ മേൽ നന്മ വരുവാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനത്തെ ആടുകളും ഉണ്ട്, പിന്നെ ചില ആടുകളുണ്ട് കറക്കാൻ സമ്മതിക്കുകയില്ല, പാലെടുക്കാൻ സമ്മതിക്കുകയില്ല, വന്ന് വചനം കേൾക്കാനും കൈയടിക്കാനും ചിരിക്കാനും ക്രൈസ്തവരോട് പറയാനൊക്കെ സന്തോഷമാണ്, പക്ഷെ ചശാംശം ഇടിക്കുകയില്ല. അവർക്ക് ദൈവം ചെയ്ത നന്മകളൊന്നും സഭയ്ക്കകത്ത് കൊണ്ടിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടുന്ന് വല്ലതും പാസ്റ്റർമാരെ കൂടെ മേടിച്ചുകൊണ്ട് പോവാങ്കി വന്നാക്കാന്ന് ഓർത്ത് വനിതന്മാരുണ്ട്. അതിനല്ല ദൈവം ദൈവസഭയ്ക്കകത്താക്കിയത്, അതങ്ങ് പള്ളിയില്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇതിന്റെ അകത്തേക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നിനക്ക് ദൈവം വല്ല നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നന്മയും കൂടെ നീ ദൈവത്തിന് വേണ്ടി തന്നെ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ അതിനും അപ്പുറമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ മറക്കരുത്. ചില ആടുകളുണ്ട് നമ്മൾ എത്ര പുല്ല് കൊടുത്താലും കഴിക്കുകയല്ല, അയലോക്കത്തെ പറമ്പിൽ പോയി കഴിക്കും. പിന്നെ വല്ലോ വൈറ്റസും ഒക്കെ ആണോ? നമുക്ക് ചിലവരുടെ മട്ടും ചാട്ടും ഒക്കെ കാണുമ്പോ അറിയത് എവിടെ നിന്നോ കഴിച്ചിട്ട് വന്നതാ. അങ്ങനത്തെ ഉള്ളമാരെ വന്നു കഴിയുമ്പോ ഇത് ശരിയല്ല, അത് ശരിയല്ല. ഇവിടെ ലേഡീസ് മീറ്റിംഗ് ഇല്ലേ? ഇവിടെ എന്താ തല കവർ ചെയ്യാത്ത? ഇവിടെ എന്താ പാസ്റ്റർ കളർ ഷർട്ട് ഇട്ടിരിക്കുന്നത്? ഇവിടെ വേദോപദേശം തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ കഴിക്കാനുള്ള തരുന്നുണ്ടല്ലോ. അത് കഴിച്ചാൽ ക്രിസ്തുവാകുന്ന തലയോളം തന്നെ നിങ്ങൾ വളരും, ഒരു നന്മയും മുടക്കിയല്ല. അയലോക്കത്തെ പറമ്പിൽ നിന്ന് കഴിച്ചിട്ട് ആ സ്വഭാവം ഇവിടെ ഒന്ന് കാണിച്ചാൽ ഇടയം വടി വെച്ച് നല്ല അടിയരും. എല്ലാം സ്തോത്രം അതിനെ കൈയടിച്ചോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഒരു അനുഗ്രഹമായി തീരും. ഇടയ നല്ല അടിയേര് നിനക്ക്. എന്നെ ഇടയനെ ദി ഗ്രേറ്റ് ഷെപ്പേർഡ് യേശുവിന്റെ മുന്നാകെ കണക്ക് കൊടുക്കേണ്ടത്. ഇപ്പൊ മല്ലോടത്തും കേട്ട പ്രവചനോ ദൂതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ട് വേറൊരു സ്വഭാവം കാണിച്ചാൽ എങ്ങനെ നിന്നെ മുന്നോട്ട് നയിക്കും? പ്രൈസ് ലോർഡ്. നല്ലൊരു ആട്ടുംകുട്ടിയാണോ നടത്തിക്ക് നടത്തുക? നല്ലൊരു ആട്ടുംകുട്ടിയാണ്, കറക്കാൻ നിന്ന് കൊടുക്കണം. പ്രൈസ് ലോർഡ്. അയലൊക്കത്ത് പോയി പുല്ല് കഴിക്കാൻ പോകല്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇവിടുന്ന് തരുന്നത് നല്ലതല്ല, നീ കഴിക്കണം. പ്രൈസ് ലോർഡ്. ജീവജലം കുടിക്കണം. പ്രൈസ് ലോർഡ്. ക്രിസ്തുവാകുന്ന തലയോളം നീ വളരണം എന്ന് പറ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലാക്കിയ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അഞ്ചാം അധ്യായത്തിന്റെ അകത്തോട്ട് വരുമ്പോൾ അതിന്റെ 16, 17, 18 വായിക്കാം. 5th chapter 16, 17, 18.
ഇത് ദുഷ്കാലമാകയാൽ പരമാവധി സമയം പ്രയോജനപ്പെടുത്തുവിൻ, ഭോഷരാകാതെ കർത്താവിന്റെ ഹിതം എന്തെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ.
ആ സമയം നല്ലപോലെ
പ്രയോജനപ്പെടുത്തു.
പ്രയോജനപ്പെടണമെന്ന് പറ സമയം നല്ലപോലെ പ്രയോജനപ്പെടുത്തണം. ആ
ഭോഷരാകാതെ കർത്താവിന്റെ ഹിതം എന്തെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ.
കർത്താവിന്റെ ഹിതം എന്തെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ആ
വീഞ്ഞുകുടിച്ച് മത്തരാകരുത്. അത് ദുർമാർഗ ജീവിതത്തിലേക്ക് വഴിതെളിക്കും.
ഇറ്റ് ലീഡ് ടു അൺക്ലീൻനെസ്. ആ
എന്നാൽ ആത്മാവ് നിറഞ്ഞവരാകുവിൻ.
എന്നാൽ ആത്മാവിൽ നിറഞ്ഞവരായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ എടുത്തിങ്ങനെ ബി കണ്ടിന്യൂസ്ലി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ബി കണ്ടിന്യൂസ്ലി പാത്രം പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന്. ബി കണ്ടിന്യൂസ്ലി ഫിൽഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ചിലവർ ചോദിക്കും പരിശുദ്ധാത്മാവിൽ നിറയാന്ന് പറഞ്ഞ് എന്താ പാസ്റ്ററെ? ഒത്തിരി ഒച്ച ഉണ്ടാക്കുന്നതാണ്. ചിലർക്ക് പരിശുദ്ധാത്മാവിൽ നിറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ ശാന്തമായിട്ടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇപ്പോൾ ഭയങ്കര ശബ്ദത്തിൽ പ്രാർത്ഥിക്കുന്നു. ഓ, ഇവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു. അല്ല, പരിശുദ്ധാത്മാവിൽ നിറയാന്ന് പറഞ്ഞാൽ മീറ്റിംഗ് തുടങ്ങുമ്പോ നീ പുറയിരിക്കുകയാണ്, ആരാധന കഴിയുമ്പോ നീ ചാടി 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 മുന്നി വരുന്നതാണോ ആത്മാവിൽ നിറയാന്ന് പറഞ്ഞത്? ചാടുന്നതിന് കുഴപ്പമില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആത്മാവ് വരുമ്പോ ചാടുകയോ ഓടുകയൊക്കെ ചെയ്യും. അതിലൊക്കെ ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മൊത്തം എന്റെ ഭാര്യയുടെ അടുത്തും കൊച്ചിന്റെ അടുത്തൊക്കെ പറഞ്ഞു, എനിക്ക് ഐ എം ജസ്റ്റ് ഗോയിങ് എലോൺ ടു ബി വിത്ത് ഗാഡ്. ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള ഒരു ആലോചന എടുക്കാൻ ഐ ജസ്റ്റ് വാണ്ട് ബി എലോൺ വിത്ത് ഗാഡ്. കർത്താവിന്റെ സ്ഥലത്ത് ഒറ്റയ്ക്കിരിക്കണം ഇരുന്നു. അത് ആത്മാവ് വരുമ്പോ ചാടും തുള്ളും ഓടും എല്ലാം ചെയ്യും. ഇതൊക്കെ ചെയ്യുന്ന ആളാ ഞാൻ. ഈ ദിവസങ്ങളിലും ആ പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോ ഈ ഉപവാസ പ്രാർത്ഥന ചിലവരൊക്കെ ഇതുവരെ തുള്ളാത്തവനും ചാടാത്തവനൊക്കെ ദൈവശക്തിക്കകത്ത് നിറഞ്ഞു നീ തുള്ളും. എന്നാൽ അതാണോ ആത്മാവിൽ നിറയാന്ന് പറഞ്ഞത്? ചിലരും പരിശുദ്ധാത്മാവിൽ നിറയാന്ന് പറഞ്ഞ അന്യഭാഷയെ സംസാരിക്കുക നല്ലതാ. എത്ര പേർക്ക് അന്യഭാഷയുണ്ട് ഇവിടെ? ഗിഫ്റ്റ് ഓഫ് ടങ്സ് നല്ലതാ. കൈ നാണം വരണ്ട കേട്ടോ, ചമ്മല് വേണ്ട. ഇന്ന് അനേകം പേർക്കും പരിശുദ്ധാത്മാവിൽ അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നതിനൊക്കെ നാണവും ചമ്മലൊക്കെ ആയി വന്നവരുണ്ട്. ഞാൻ ഓർക്കുവാണ്, ഞാൻ പോയ സ്ഥലത്ത് വെളുപ്പിന് എഴുന്നേറ്റപ്പോ തന്നെ അപ്പുറത്തൊരു അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ ശ്ലോകങ്ങൾ കേൾക്കാം. കുഴപ്പമില്ല, എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ അവരവര് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ചോണ്ട്. ചില സമയത്ത് നമുക്ക് മുസ്ലിം പള്ളിയിൽ നിന്ന് ഇങ്ങനെ അറബിയിൽ ഉള്ള പ്രാർത്ഥന കേൾക്കാം. പ്രാർത്ഥിച്ചോട്ടെ. ചില ക്രിസ്ത്യൻ സഭകളിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കുർബാനയൊക്കെ സിറിയനിലാണ്. അപ്പൊ മനുഷ്യർ കുർബാന കണ്ടിട്ട് അച്ഛൻ ഇങ്ങനെ എന്തോക്കെ സിറിയനിലേക്ക് ഇങ്ങനെ പറഞ്ഞു, അവർ കണ്ടിട്ട് പോയതാ. അതിനൊന്നും ആർക്കും ബുദ്ധിമുട്ടോ പ്രയാസമോ സങ്കടമോ ഒന്നുമില്ല. ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല, അറബി പ്രാർത്ഥിക്കുന്ന ശ്ലോകം പറയുന്നൊന്നും 90% മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല, ആർക്കും കുഴപ്പമില്ല. ഇവരൊക്കെ പഠിച്ചത് പറയുന്നു, നമ്മൾ പ്രാപിച്ചത് നമ്മൾ മനസ്സിലായവർക്ക് അശ്വത്രം ചെയ്തു. നമ്മളിത് പഠിച്ചതല്ല, നമുക്ക് സ്വർഗം ദാനമായി തന്നതാണ്. ഓ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഓ കരങ്ങളടിച്ച് അരുപ്പുനേരെ പരിശുദ്ധാത്മാവിൽ നീ പ്രാപിച്ചാണ്. പ്രാപിക്കാത്തവർ പ്രാപിച്ചോ ഇന്ന് മകൻ? അപ്പം അന്യഭാഷ പ്രാർത്ഥിക്കുന്നത് നല്ലതാ, എന്നാൽ അതും പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന് പറയത്തില്ല. നിറവിന്റെ അടയാളമാണ്. എന്നാൽ നിറവെന്താ? അതിന് നമ്മൾ ബൈബിളിൽ തന്നെ ഇപ്പം ഉറക്കം എന്താണ് എന്നാരെങ്കിലും ചോദിച്ചാലോ, കണ്ണടച്ചിരിക്കുന്ന ഉറക്കം നില ഒരു ഉറങ്ങും. അത് ഉറക്കമാണോ? ഉറങ്ങാത്തവനും കണ്ണടച്ചിരിക്കുകയല്ലേ? ആരോ പറഞ്ഞു ബോധമില്ലാതെ കിടക്കുന്നതാണ് ഉറക്കം. എല്ലാം പറഞ്ഞു കൂർക്കം വലിക്കുന്നതാണ് ഉറക്കം, അല്ലെങ്കിൽ ചുമ്മാ കിടക്കുന്നതാണ് ഉറക്കം. ഇതൊക്കെ അതിൻ്റെ അതൊക്കെ പാർഷ്യൽ ട്രൂത്ത് ഉണ്ട് അല്ലേ? അതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിനകത്തെല്ലാം പാർഷ്യൽ ട്രൂത്ത് ഉണ്ട്. ചാടി എന്ന് വന്നേക്കാം, അന്യഭാഷയെ പ്രാർത്ഥിച്ചു വന്നേക്കാം, കൈയടിച്ചെന്ന് വന്നേക്കാം, ഓടി എന്ന് വന്നേക്കാം അല്ലേ? എല്ലാം എല്ലാം അതിനൊക്കെ നല്ലതാ. Be filled with the Holy Spirit എന്ന് പറഞ്ഞാൽ എന്താ? അതിന് നമ്മൾ വേദപുസ്തകം തന്നെ പഠിക്കുമ്പോൾ Romans 1:29 Romans 1:29 അവിടെ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്, വായിച്ചു.
അവർ എല്ലാവിധ അധർമ്മവും ദോഷവും അത്യാഗ്രഹവും
ശ്രദ്ധിച്ചോ എന്തിനാൽ നിറഞ്ഞു എന്നുള്ളത് വിഷയ. അവര് അവരെന്തോ നിറഞ്ഞിട്ടുണ്ട്. റോമക്കാർക്ക് എഴുതുമ്പോ പൗലോസ് പറയാ, ദേ ആർ ഫിൽഡ് വിത്ത് അൺറൈച്ചസ്നെസ്. ചിലര് പറയല്ലേ കോപം കൊണ്ട് നിറഞ്ഞു. അതായത് ഭാര്യമാർക്കായിരിക്കും കൂടുതൽ മനസ്സിലാവുന്നത്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോത്തേന് ചില ദിവസം ഭർത്താക്കിന്റെ അടുത്തോട് ഭർത്താവിന്റെ അടുത്തോട് ചെല്ലും, ഭർത്താവ് ദേഷ്യം വന്നിരിക്കുവാണെ ഒന്നും പറയാൻ വന്നാക്കല്ലേ, ദേഷ്യം വന്നിരിക്കുവാണെ ഒന്നും പറയാൻ വന്നാക്കല്ലേ, ഇപ്പൊ ഒന്നും മിണ്ടാൻ വന്നാക്കല്ലേ. ഇപ്പൊ നമ്മൾ അപ്പുറത്തോട്ട് പോയി, പിന്നെ നമ്മൾ അവിടുന്ന് ഒരു കട്ടൻ കാപ്പി വല്ല എടുത്തോണ്ട് പിന്നെയും പുളിക്കാനും കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നു. ഇപ്പൊ അതിന്റെ ഒരു കൊട്ടൻ കാപ്പി എല്ലാം കൂടെ പറഞ്ഞില്ലേ, എന്നുവെച്ചാ പുളിക്കാനല്ലേ, എന്തോ നിറഞ്ഞിരിക്കുക. മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? പുളിക്കാനുള്ള ദേഷ്യം നിറഞ്ഞിരിക്കും. ഇപ്പോഴാ നിന്റെ ഒരു കട്ടൻ കാപ്പി എല്ലാം അവിടെ. അപ്പം പിന്നെ പണ്ടത്തെ കാലത്ത്, ഇപ്പോഴല്ല കേട്ടോ, പണ്ടത്തെ കാലത്താണെങ്കിൽ അമ്മമാരും പിള്ളേരത്ത് പറയും, ഇതേ അപ്പന്റെ അടുത്തോടെ ഒന്നും ഇപ്പൊ പോണ്ട, ഇപ്പൊ അപ്പന്റെ അടുത്ത് പോയിട്ട് പിക്നിക്കിന് പൊക്കോട്ടൊന്നും ചോദിക്കാൻ പോണ്ട, പുറകെ കൂടെ വല്ല ഇറങ്ങി സ്കൂളിൽ പോക്കോ, ഇപ്പം ഒന്ന് മിണ്ടാതെ അങ്ങ് പോക്കോ. അച്ഛായൻ ഇങ്ങനെ നിറഞ്ഞിരിക്കുക, എന്തോ നിറഞ്ഞിരിക്കുക, ദേഷ്യം നിറഞ്ഞിരിക്കുക. ദേഷ്യം നിറഞ്ഞിട്ട് നിയന്ത്രണം പോയി, മക്കളാണ് ഭാര്യയാണെന്നൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇത് മനസ്സിനെയും ശരീരത്തെ എല്ലാം രണ്ട് തല്ലുകൊടുക്കാൻ, ശരീരത്തെ ഒക്കെ അങ്ങ് നിയന്ത്രിക്കുക. അപ്പം ആ ദേഷ്യം, ആ കോപം നിറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ആ കോപം ആ വ്യക്തിയെ നിയന്ത്രിക്കുക. അതുപോലെ ചിലവര് അസൂയകൊണ്ട് നിറയുന്നവരുണ്ട് അല്ലേ, അസൂയ കൊണ്ട് നിറഞ്ഞേക്കുന്നവരുണ്ട്. നമ്മള് പെട്ടെന്ന് ഒരു നല്ലൊരു പുതിയ വണ്ടി മേടിച്ചുകൊണ്ട് ഇങ്ങനെ വരിക, അപ്പൊ നമ്മള് വണ്ടി കണ്ടു, അപ്പൊ ചെയ്യുക, ആ കൊള്ളാം, ലോണായിരിക്കും അല്ലേ, അല്ല പൈസ കൊടുത്ത് മേടിച്ച, ഓ സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും അല്ലേ, അല്ല സെക്കൻഡ് ഹാൻഡും അല്ലേ, പുതിയ വണ്ടിയാ, ഓ സി സി അടക്കണായിരിക്കും അല്ലേ, എന്നുവെച്ചാ ഈ പാർട്ടിക്ക് സഹിക്കുന്നില്ല. അപ്പൊ അല്ല, അങ്ങനെയൊന്നുമില്ല, നമ്മള് എല്ലാം പൈസ കൊടുത്ത് മൊത്തമായിട്ട് ദൈവം അനുഗ്രഹിച്ച തന്ന ഓ കളറ് മാത്രം അങ്ങ് ശരിയായില്ല. എന്നാൽ ആ വ്യക്തിയുടെ പൊന്നച്ചായോ നല്ലൊരു വണ്ടി ദൈവം തന്നോ, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ ഒരുത്തനെ വീട് വെച്ചു, ഒരുത്തനെ കർത്താവ് ഉപയോഗിക്കുന്നു. നമ്മളുടെ അഭിഷേകം ഇച്ചിരി കുറവരും തോന്നുന്നു. പുള്ളിക്കാരന്റെ മിനിസ്ട്രി അങ്ങ് അങ്ങ് പച്ച പിടിച്ചില്ല അല്ലേ. പിന്നെ പാസ്റ്റർ കേറിയപ്പോൾ ആ ക്ഷീണം ഒന്ന് മാറി അങ്ങ് വന്നത്. ഇത് ബേസിക് എന്താണ്? അസൂയ. റോമ 12:12 ഒന്ന് വായിച്ചു കേൾക്കാം. റോമ 12:12
പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ.
റോമ 12 അകത്ത് ഒരു വാക്യമുണ്ട്, റിജോയ്സ് വിത്ത് ദോസ് ഹു റിജോയ്സ് ആൻഡ് വീപ് വിത്ത് ദോസ് ഹു വീപ്. 15 റോമ 12:15
സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും വിലപിക്കുന്നവരോടുകൂടെ വിലപിക്കുകയും ചെയ്യുവിൻ.
അതെ, അപ്പം സന്തോഷിക്കുന്നവന്റെ കൂടെ എന്തോ ചെയ്യണം, സന്തോഷിക്കണം. സങ്കടപ്പെടുന്നവനോട് എന്തോ ചെയ്യണം, സങ്കടപ്പെടണം. അസൂയുള്ളവനെ നേരെ തിരിച്ച, സന്തോഷിക്കുന്നവനെ കാണുമ്പോൾ അവൻ സങ്കടപ്പെടും, സങ്കടപ്പെടുന്നവനെ കാണുമ്പോൾ അവന് പ്രത്യേക ഒരു സന്തോഷം വരും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങൾ അസൂയാൽ നിറഞ്ഞിരിക്കുക. അത് മനസാന്തരപ്പെടണം, അതിന്റെ മേൽ ജയം എടുക്കണം, അല്ലെങ്കിൽ അത് നിന്നെ നശിപ്പിക്കും. വേറെ ആരെയും നശിപ്പിക്കുകയല്ല, നിന്നെയും നിന്റെ കുടുംബത്തെ നശിപ്പിക്കും. അപ്പം എന്തിനാൽ നിറഞ്ഞിരിക്കുന്നു, അത് നമ്മളെ നിയന്ത്രണം എടുത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നിറയാന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധാത്മാവ് പണ്ടൊരു അമ്മച്ചി ഇതുപോലെ പ്രാർത്ഥന നടക്കുക, പരിശുദ്ധാത്മാവിന്റെ നല്ല ചലനം. അമ്മച്ചി ഇങ്ങനെ നല്ലപോലെ ദൈവത്തിനെ ആത്മാവിൽ ഇങ്ങനെ ആരാധിക്കുക, വലിയ സന്തോഷം തോന്നി. ഇങ്ങനെ ആരാധിച്ചു വരുമ്പോത്തിന് ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരത്തിൽ തന്നെ സാരിയുടെ അറ്റത്ത് ഇങ്ങനെ ചവിട്ടി പുള്ളിക്കാരത്തി തന്നെ വീഴാൻ പോകും. അപ്പൊ കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോ തന്നെ പുള്ളിക്കാരത്തി സാരി പയ്യ ഇങ്ങനെ അങ്ങ് മടക്കി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് കാല് തട്ടായിരിക്കും ഇങ്ങനെ പിടിച്ച് അങ്ങ് വെച്ച്, എന്നിട്ട് ഇങ്ങനെ ഫുൾ ഡാൻസ്. അപ്പോട്ടെ ഡാൻസ് ആയിക്കോട്ടെ, കർത്താവിൽ സന്തോഷിക്കട്ടെ എന്ന് ഓർത്ത്. മീറ്റിംഗ് കഴിഞ്ഞപ്പോ തന്നെ ചോദിച്ചു, അമ്മച്ചി എങ്ങനെയുണ്ടായിരുന്നു? അമ്മച്ചി പറഞ്ഞു, എന്റെ പൊന്നു പാസ്റ്ററെ, ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ വന്ന് കുറച്ച് സമയമൊക്കെ പാട്ടൊക്കെ അടിക്കുമ്പോഴേ ഉള്ളൂ നമുക്കൊരു സന്തോഷം. അങ്ങോട്ട് പോയാലോ ആകെ സങ്കടവും പ്രയാസവും. അപ്പൊ അത് ആത്മാവിൽ നിറഞ്ഞതാണോ? ആത്മാവിന്റെ നിയന്ത്രണത്തിലാണോ? ആത്മാവിന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ ദൈവസഭയ്ക്കേത്ത് വരുമ്പോൾ അല്പം നേരം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴുള്ള സന്തോഷത്തെ കുറിച്ചല്ല, വീട്ടിലേക്ക് ഇറങ്ങുമ്പോഴും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, സമാധാനം, യേശുവിന്റെ നീതിയിലുള്ള സമാധാനം, സന്തോഷം കൊണ്ട് നിറയുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവ് നിന്നെ നിയന്ത്രിക്കുക തന്നെ ചെയ്യും. അതിനായി ഒന്ന് സമർപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് നിന്നെ നിറയ്ക്കുക തന്നെ ചെയ്യും. മനസ്സിലായവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം അർപ്പിച്ചാട്ടെ. പരിശുദ്ധാത്മാവിൽ നിറയാന്ന് പറഞ്ഞാൽ ടു ബി ഫിൽഡ് വിത്ത് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. പ്രസംഗിക്കുന്നതോ രോഗികളെ സൗഖ്യമാക്കുന്നതോ കൈയടിക്കുന്നതോ അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നതോ അല്ല, അതെല്ലാം നല്ലത് ചെയ്യണം, ചെയ്തോണ്ടിരിക്കണം കർത്താവ് വരുന്നത് വരെയും. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറയാന്ന് പറഞ്ഞാൽ ഗലേത്യ 5:22-23 വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. ഗലേഷ്യൻസ് 5 എന്നാൽ ആത്മാവിന്റെ ഫലമോ
സ്നേഹം
സന്തോഷം
സമാധാനം
ദീർഘക്ഷമ
ദയ
പരോപകാരം
വിശ്വസ്തത
സൗമ്യത
ആത്മനിയന്ത്രണം
എന്നിവയാണ്. സ്തോത്രമൊന്നും കേട്ടില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്നിവയാണ്. അപ്പൊ അഞ്ചാം അധ്യായത്തിൽ ഇത് പറഞ്ഞിട്ട് ആറാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിന്റെ അത്രോട് വരാം. ആറാം അധ്യായത്തിന്റെ 10-ാം വാക്യം.
ഒടുവിൽ കർത്താവിലും അവിടുത്തെ മഹാബലത്തിലും ശക്തിപ്പെടുവിൻ.
അവന്റെ മഹാബലത്തിലും ശക്തിപ്പെടുവിൻ. കർത്താവിലും ഒന്ന് നിങ്ങൾ വാതുറന്ന് പറഞ്ഞു. കർത്താവിലും അവന്റെ മഹാബലത്തിലും ശക്തിപ്പെടുവിൻ. സമയം നീണ്ടുപോയതുകൊണ്ട് ചുരുക്കത്തിൽ പറയുക. എഫോസ് സഭ സ്ഥാപിക്കുന്നത് പൗലോസ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ആക്ട്സ് 19. പൗലോസ് എഫോസസ് എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോൾ അവിടെ ഒരു 12 പേരെ കണ്ടു. ആ 12 പേരോട് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനെ അറിയാമോ? അപ്പൊ അവര് പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു ആളത്വം ഉള്ളതിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല. നിങ്ങൾ സ്നാനപ്പെട്ടവരാണോ? സ്നാനപ്പെട്ടത പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ പൗലോസ് പറഞ്ഞു, ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞിട്ട് മുന്നോട്ട് വിളിച്ച് അവരുടെ മേൽ കൈവച്ചു. 12 പേരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. Praise the Lord. Praise the Lord. Hallelujah. Amen. ഈ 12 പേരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പം തുടങ്ങിയതാണ് എഫോസസ് സഭ. അപ്പൊ പരിശുദ്ധാത്മാവിൽ തുടങ്ങിയതാ. 12 പേര് പരിശുദ്ധാത്മാവിന്റെ നിറവിനിൽ തുടങ്ങിയതാ. നമ്മൾ ചിലവരെത്തൊക്കെ ചോദിക്കുകയെ, ചിലവരൊക്കെ പറയും ഞങ്ങളൊരു പുതിയ വേല തുടങ്ങാൻ പോവാന്ന് പറയും. അതൊരു വേലയാ. പറഞ്ഞ വാക്ക് ശരിയാണ്. ഒരു പുതിയ പഴയ വേല നിന്ന സ്ഥലത്ത് നടക്കുന്നില്ല. അതുകൊണ്ട് മനസ്സിലായവർ എത്ര പേരുണ്ട്? സ്തോത്രം. അതും വേലയാ അല്ലെ? പഴയ സ്ഥലത്ത് നിന്നിട്ട് വേല നടക്കുന്നില്ല. അപ്പം പുതിയൊരു വേല അതൊരു വേലയാ. ഇവിടെ സഭ തുടങ്ങിയത് 12 എണ്ണോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്താൽ തുടങ്ങിയതാ. വേല എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ തുടങ്ങുന്നതാണ്. പ്രൈസ് ലോർഡ്. അല്ലാതെ പൊറുപുറത്തും 5 സഭയിൽ നിന്ന് പിരിഞ്ഞു പോയവരും മോം വിരിപ്പിച്ചവരും സങ്കടപ്പെട്ടു പോയവരും ശുശ്രൂഷിക്കാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ പാസ്റ്റർ ചിരിച്ചില്ല, അല്ലെങ്കിൽ തങ്ങളുടെ കാര്യം നടന്നില്ലെന്നും പറഞ്ഞ് പോയതെല്ലാം കൂടെ കൂടിയിട്ട് ഒരുമിച്ച് കൂടി കൈയടിക്കുന്നതല്ല സഭ കേട്ടോ. വേദപുസ്തക അടിസ്ഥാനത്തിൽ പറയുക, അതല്ല സഭ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ പ്രൈസ് ലോർഡ് എഫോസസ് സഭ സ്ഥാപിച്ചത് അങ്ങനെയാണ്. എഫോസസ് സഭ നിന്നത് അങ്ങനെയാണ്. ഇന്ന് പകലും പരിശുദ്ധാത്മാവിന്റെ നിറവിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഹല്ലേലൂയ. ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് ഗിവ് ഗ്ലോറി ടു ദി ലോർഡ്. എന്നാൽ ഈ സഭ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ആക്ട്സ് 19 വേഴ്സ് വായിച്ചു. അപ്പോ 19 വാക്യം, 19-20 വാക്യം. ആക്ട്സ് 19:19-20.
ശുദ്രപ്രയോഗം നടത്തി വന്നവർ,
ശുദ്രപ്രയോഗങ്ങൾ നടത്തുന്നവർ
തങ്ങളുടെ പുസ്തക ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുകയെ ചുട്ടുകളഞ്ഞു. ആ ചുരുളുകളുടെ വില കണക്കാക്കിയപ്പോൾ അതിന്റെ ആകെ തുക 50,000 ദ്രഹ്മയായിരുന്നു.
50,000 വെള്ളിക്കാശിന് വിലയുള്ള മന്ത്രത്തിന്റെ പുസ്തകങ്ങൾ. അപ്പൊ ഇവന്മാര് ചെറിയ മന്ത്രവാദികളല്ല, മന്ത്രത്തിന്റെ PhD എടുത്തവന്മാരാ. അവന്മാര് കൊണ്ടുവന്നിട്ട് പൗലോസ് സുവിശേഷം കൊടുത്ത് പൗലോസിൽ കൊടുക്കുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ട് മന്ത്രം ചെയ്തതുകൊണ്ട് മുന്നിലിട്ടു കത്തിച്ചു. ഞാൻ കഴിഞ്ഞ കൊല്ലം ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയി. എവിടെയാന്ന് ഞാൻ പറയുന്നില്ല. പ്രാർത്ഥിക്കാൻ പോയപ്പോ ഒരു വീട്, അത് ഞാൻ ചോദിച്ചു ആ വീട് അവിടെ അതിന്റെ ഫൗണ്ടേഷനോടുള്ള ബാക്കിയൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ അവര് പറഞ്ഞു ആ വീട് കൊല്ലങ്ങൾ മുമ്പേ പൊളിച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞു പൊളിച്ചു കളയുന്ന നല്ല കാര്യം എന്താ വെച്ചാൽ നല്ലൊരു സ്ഥലത്താണല്ലോ ഇത്, നല്ല ശേലുള്ള സ്ഥലം. ഈ വീട് പൊളിച്ചു കളയാൻ കാര്യമെന്ന് അപ്പം പറഞ്ഞു. പാസ്റ്റർമാര് പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു ഈ വീടിന്റെ എതിരെ ഒത്തിരി മന്ത്രവാദവും കൂടോത്രവും ഒക്കെ ചെയ്ത് ആരോ മന്ത്ര തകിടൊക്കെ കുഴിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ അകത്ത് നിന്നാ ശരിയായല്ലോ എന്നോർത്തോണ്ട് ഞങ്ങൾ ആ വീട് പൊളിച്ചു കളഞ്ഞു. അപ്പൊ ആര് ജയിച്ചു? പിശാശി ജയിച്ചു. ഈ മന്ത്രം നിറഞ്ഞ സ്ഥലത്ത് ദൈവസഭ നിൽക്കേണ്ടതിന് പൗലോസ് പറയുകയാണ്, ഹാവിംഗ് ഡൺ ഓൾ ദെയർഫോർ സ്റ്റാൻഡ്. നിങ്ങൾ ക്രിസ്തുവേശുവിൽ ശക്തി പ്രാപിച്ചിട്ട് നിൽക്കുക. മന്ത്രത്തിന്റെ മൂർച്ച കൂടുമ്പോൾ ദൈവസഭയ്ക്ക് അകത്തുള്ള അഭിഷേകത്തിന്റെ മൂർച്ച കൂടും. ദൈവമക്കളുടെ ഭവനത്തിന്റെ അകത്തുള്ള ദൂതന്മാരുടെ കാവൽ കൂടും, ദൈവശക്തി കൂടും. ഇന്ന് പകലും യേശുവിന്റെ നാമത്തിൽ സകല മാന്ത്രിക ശക്തികളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോട്ടെ. മന്ത്രത്തിന്റെയും ആഭിചാരത്തിന്റെയും പ്രശ്നം വെപ്പിന്റെയും ആസ്ട്രോളജിയുടെയും നിന്നെതിരെ ചെയ്യുന്ന ശക്തിയുടെ പുറകെ നീ തോറ്റിട്ട് പരാജയപ്പെട്ട് ഭീതിപ്പെട്ട് പോവുകയല്ല. പൗലോസ് എഫോസസ് സഭയുടെ എതുമ്പോ പറയുകയാണ് നിനക്കൊരു യുദ്ധമുണ്ട്, ഇവിടെ ഡയനയുടെ അമ്പലമുണ്ട്, ഇങ്ങനെ പല ദൈവശക്തികളുടെ ശക്തികളുണ്ട്. എന്റെ അതിന്റെ നടുവിൽ സഭ വളരും. അതിനാൽ യു ഷുഡ് സ്റ്റാൻഡ്. ഹല്ലേലൂയ. ഹാവിംഗ് ഡൺ ഓൾ സ്റ്റാൻഡ്. നീ നിൽക്കണം, യേശു ക്രിസ്തുവിൽ നിൽക്കണം. നീ ശക്തി പ്രാപിച്ചു നിൽക്കണം. Praise the Lord. Hallelujah. Avakyo nora vayichu.
Shudra prayoga nadathi vannavar.
Alla, Acts 6, Ephesians 6.
Odivil kartavilum avadathe mahabalathilum shakti
peduvil. Kartavilum avante shakti peduvil. Shakti peduvil. Endina? Ee sabha irikkunna evadeya? Dayana Deviyude സ്ഥലത്ത്, എഫോസിസിലെ ഏറ്റവും വലിയ ആലയമാ, മന്ത്രവാദികളുടെ സ്ഥലമാ. അതിന്റെ നടുവിൽ എഫോസിസ് സഭ നിൽക്കുക. അപ്പൊ പറയാണ് എന്തോ ഒന്നുകൂടെ വായിച്ച വാക്യം.
കർത്താവിലും,
കർത്താവിലും
അവിടുത്തെ മഹാബലത്തിലും,
അവിടുത്തെ മഹാബലത്തിലും
ശക്തിപ്പെടുവൻ,
ശക്തിപ്പെടുവൻ. ഇപ്പൊ നിന്റെ എതിരെ, നിന്റെ കുടുംബത്തിന്റെ എതിരെ കഴിഞ്ഞ നാളുകളിൽ എന്തൊക്കെ വന്നിട്ടുണ്ടോ അത് വിഷയമല്ല. മന്ത്രം ചെയ്യേണ്ടവൻ ഏറ്റവും നല്ല മന്ത്രം നോക്കി ചെയ്തോട്ടെ. പ്രൈസ് ദി ലോർഡ്. എതിർപ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടവൻ ഏറ്റവും നല്ല പ്രാർത്ഥന നോക്കി അറബിയിലോ സിറിയനിലോ എന്തിലോ പ്രാർത്ഥിച്ചോണ്ട്, അത് നിനക്ക് വിഷയമല്ല. നീ എന്തോ ചെയ്യണം. ക്രിസ്തുവേശുവിൽ ശക്തി പ്രാപിച്ച് നിൽക്കേണ്ടത് പോലെ നീ നിന്നാൽ നിന്റെ എതിരെ ഒരു ആയുധവും ഫലിക്കുകയില്ല. നിന്നെ തോൽപ്പിക്കാൻ ആർക്കും ദൈവം സമ്മതിക്കുകയില്ല. ദൈവം നിന്നെ പണിയുക തന്നെ ചെയ്യും. Praise the Lord. ഈ ദിവസങ്ങൾ അതിനു വേണ്ടിയുള്ളതാ. നിങ്ങൾ അതിനായിട്ട് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തോണം. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അവന്റെ സന്നിധിയിൽ ഒന്നെങ്കിൽ മുട്ടുമടക്കുകയോ എഴുന്നേറ്റ് നിൽക്കുകയോ ചെയ്യാം. നിങ്ങളുടെ ഹൃദയമാണ് കർത്താവിന് ആവശ്യം. ഹി നീഡ്സ് യുവർ ഹാർട്ട്. നിന്റെ ഹൃദയത്തിൽ എന്താണോ അത് കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്താട്ടെ. നീ എന്തിനാലാണ് നിറഞ്ഞിരിക്കുന്നത്? അത് പരിശുദ്ധാത്മാവല്ലെങ്കിൽ ഇന്ന് അതിനോട് ടാറ്റ ബൈ ബൈ പറ. അസൂയയാണോ, സ്വാർത്ഥതയാണോ, അഹങ്കാരമാണോ? ആങ്കറാണോ? വെറുപ്പാണോ? നിന്റെ അകത്ത് എന്താണോ നിറഞ്ഞിരിക്കുന്നത്, അത് യേശുവിന്റെ കാൽക്കൽ ഇറക്കി വെച്ച് പറഞ്ഞ് കർത്താവിനോട് ക്ഷമിക്കണമേ, എന്റെ തെറ്റുകളും എന്റെ പാപങ്ങളും കുറവുകളും എന്നോട് ക്ഷമിക്കണമേ. ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക, വാ തുറന്ന് പറഞ്ഞ് കർത്താവിനോട് ക്ഷമിക്കണമേ, എന്റെ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ, എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ, നിങ്ങളുടെ സ്വരം കേൾക്കത്തില്ലോ, നിങ്ങളും ദൈവവും തമ്മിലുള്ളതാ. നിങ്ങളുടെ വാ തുറന്ന് നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ എന്റെ ഹൃദയം ഞാൻ സമർപ്പിക്കുന്നു, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എന്റെ കുറവുകൾ ക്ഷമിക്കണമേ, എന്റെ തെറ്റുകൾ ക്ഷമിക്കണമേ, എന്നെ അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകണമേ. യേശുവേ എന്റെ ഹൃദയത്തിൽ അങ്ങ് നാഥനും രക്ഷകനും കർത്താവുമായി വസിക്കണമേ. ഞാൻ പാപത്തെ ഉപേക്ഷിക്കുന്നു, സാത്താനെ ഉപേക്ഷിക്കുന്നു, ലോകത്തെ ഉപേക്ഷിക്കുന്നു. യേശുവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. അങ്ങേക്ക് വേണ്ടി നിൽക്കുവാൻ, അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ എന്നെ അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. നൗ ലിഫ്റ്റ് യുവർ ഹാൻഡ്സ് ആൻഡ് പ്രൈസ് ദ നെയിം ഓഫ് ജീസസ്, ലിഫ്റ്റ് യുവർ ഹാൻഡ്സ് ആൻഡ് പ്രൈസ് ദ നെയിം ഓഫ് ജീസസ്, ലിഫ്റ്റ് യുവർ ഹാൻഡ്സ് ആൻഡ് പ്രൈസ് ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു, ഹല്ലേലൂയ.
Thank you for being here. You have just been blessed by a powerful message from Pastor Rajesh Matthew. We at Cornerstone Church encourage you to join us as we gather in the name of Jesus to worship the Lord and to feed on His fresh word every Sunday morning at 8:30 a.m. for the Malayalam services and for the English services on Fridays 6:30 p.m. and Sundays 3 p.m. in the afternoon. You can also watch us live at www.joshuageneration.org. where the services are live streamed and archived for later viewing. God bless you, and remember, we are for signs and wonders for the Lord our God.